പുസ്തകം 43 അധ്യായത്തിൽ നിന്ന് വായിക്കാം. 43 അധ്യായം അതിന്റെ 19 വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പ്രതീക്ഷയോടെയാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് സത്യത്തിലൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം, ഓരോ ദിവസവും പുതിയ പ്രതീക്ഷ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമാണ്. പക്ഷെ നമ്മൾ എത്ര പേർക്ക് ആ നിലയിൽ ഒരു ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്? പലപ്പോഴും പ്രത്യേകിച്ചൊന്നും ഇനി സംഭവിക്കാനില്ല എന്നൊരു മട്ടിൽ നമ്മൾ അങ്ങ് എത്തിപ്പോയിരിക്കും. ഇവിടെ തന്നെ ഈ കോൺഫറൻസിന് ഇതുപോലെ വരുന്ന എത്രയോ വർഷങ്ങളായിട്ട് മുടങ്ങാതെ വരുന്ന ആളുകളുണ്ട്. അവരിൽ പലരും 2012 കോൺഫറൻസ് കഴിഞ്ഞു, ഇനി 2013 ഒരു കോൺഫറൻസ്. പുതുതായി ഒരു പ്രതീക്ഷയില്ലാതെയാണ് വരുന്നത് എല്ലാം. ആദ്യത്തെ പാട്ട് കഴിയും, അത് കഴിഞ്ഞ് പ്രാർത്ഥന വരും, അത് കഴിഞ്ഞൊരു പ്രസംഗം വരും. പുതുതായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. റോമർ കെഴുതിയ ലേഖനം 12:12 റിജോയ്സ് ഇൻ ദ ഹോപ്പ്, ആശയിൽ സന്തോഷിപ്പി. നമുക്കൊരു പ്രതീക്ഷ പലപ്പോഴും നമ്മുടെ അങ്ങ് കൈവിട്ടു പോകും. ഒരേ മട്ടിൽ ജീവിതം ഇങ്ങനെ അങ്ങ് തുടർന്ന് പോകുമ്പോൾ ഒരു കുടുംബജീവിതം പോലെയാണ്. ആദ്യ വിവാഹ ജീവിതത്തിന്റെ തുടക്കം വളരെ സന്തോഷഭരിതമാണ്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് ആ മധുവിധ കാലമെല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമൊക്കെ ആയി, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, 15, 20, 25, പുതുതായിട്ടൊന്നുമില്ല. ഭർത്താവ് ഓഫീസ് വിട്ട് വരും, എന്താ അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് ഭാര്യയ്ക്ക് വളരെ കൃത്യതയോടെ അറിയാം. ഭാര്യ എന്തിങ്ങനെയാ പെരുമാറാൻ പോകുന്നതെന്നുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു പുതുമയില്ല. നമ്മൾ ആത്മീയതയെ സമീപിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പുതുതായി ഇനി ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ, ഒരു മാനസികമായ നിലയിൽ ചെന്ന് എത്തിച്ചേർന്നേക്കാം. പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധരായ പലർക്കു പോലും ആ നിലയിലുള്ള ഇനിയും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്നുള്ള ഒരു ചിന്ത ആ ഒരു മാനസികാവസ്ഥയുടെ തടവുകാരായി പോയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 43:19 വായിച്ചതിന് നേരേ എതിരായ, അതായത് ഇനിയും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള നിലയിലുള്ള ഒരു മനോഭാവം യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏറ്റവും ആത്മീയനായ ഒരാള് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:46 നഥനയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. നോക്കുക, നമുക്ക് നഥനയേലിനെ അറിയാം. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കാപട്യമില്ല എന്ന കർത്താവ് തന്നെ സർട്ടിഫൈ ചെയ്ത ആളാണ്. പക്ഷെ ആ നഥനയേൽ, ഇതാ ഈ ലോകത്തിന്റെ രക്ഷകൻ വന്നു, നമ്മൾ കാത്തിരുന്ന മശിഹ വന്നു എന്ന് ഒരാൾ വന്ന് പറഞ്ഞപ്പോ പുതുതായി ഇനി ഒന്നും സംഭവിക്കാനില്ല എന്നൊരു മാനസികാവസ്ഥയുടെ തടവുകാരനായോണ്ട് അദ്ദേഹം പറയുന്നു, ഓ ഇനിയിപ്പം നസ്രത്തിൽ നിന്ന് നന്മ വരാൻ പോകുന്നു. അവിടുന്ന് ഒരു നന്മയും വരുന്നില്ല, ഒരു പ്രതീക്ഷ പോലും അവശേഷിക്കാത്ത വിധം താൻ തന്റെ നിരന്തരമായ ആ ജീവിതത്തിൽ അങ്ങ് മനം മടുത്ത് അങ്ങ് നിന്നുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചും പലപ്പോഴും ഈ നിലയിൽ ഒരു അനുഭവം വരാം. നമ്മുടെ ജീവിതം, നാം ആദ്യം ഈ സത്യത്തിലേക്ക് വരുമ്പോ വിജയകരമായ ഒരു ജീവിതത്തെക്കുറിച്ച് കേട്ടുകൊണ്ടാണ് വരുന്നത്. പാപത്തിന്റെ മേൽ ജയമുള്ള ഒരു ജീവിതം, പാപം വാഴാത്ത ഒരു ജീവിതം എന്നൊക്കെ കേട്ടപ്പോൾ എത്ര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആദ്യം ഒരു പുസ്തകം വായിച്ചപ്പോൾ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സന്ദേശത്തിന്റെ ഒരു വീഡിയോ ടേപ്പ് കേട്ടപ്പോൾ ഒക്കെ നമ്മുടെ ഹൃദയം എത്രയോ ഉല്ലസിച്ചു, എത്രയോ സന്തോഷിച്ചു. ഒരു ജീവിതമുണ്ടെങ്കിൽ ഇങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഈ ദൈവസഭയിലേക്ക് വന്ന് 5 കൊല്ലം, 10 കൊല്ലം, 15, 20, 25 പുതിയതൊന്നും പ്രതീക്ഷിക്കാനൊക്കാതെ ഇനിയും തൂത്തുട്ടിയിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ള നിലയിൽ നമ്മളൊരു നഥനയേൽ കോംപ്ലക്സിന്റെ അടിമകളായി മാറി. നഥനയേൽ കോംപ്ലക്സ്, അങ്ങനെ ഒരു കോംപ്ലക്സ് വരാം. നഥനയേലിന്റെ ഒരു കോംപ്ലക്സാണ്, നന്മയൊന്നും പ്രത്യേകിച്ച് ഇനി സംഭവിക്കാനൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. ചില സഹോദരിമാര് പറഞ്ഞു കേട്ടിട്ടില്ലേ, അവര് ജീവിതത്തെ പറയും, ഓ എങ്ങനെയെങ്കിലും വല്ലച്ചാതിയിലും ഈ ജീവിതം അങ്ങ് കൊണ്ടെത്തിച്ചാൽ മതി, പുതുതായിട്ടൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. എങ്ങനെയെങ്കിലും സമൂഹം ഇതങ്ങ് കൊണ്ടുവന്ന് അങ്ങ് എത്തിച്ചാൽ മതി എന്നുള്ള നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ആത്മീയതയെക്കുറിച്ചും നമ്മൾ ആ നിലയിൽ മനം മടുത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഒരു നഥനയിൽ കോംപ്ലക്സിൽ ആ നിലയിൽ എത്തിയെങ്കിൽ ഇതാ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഈ വചനം നമ്മെ ഉത്സാഹിപ്പിക്കട്ടെ. ഈ വചനം പറയുന്നത് എന്താണ്? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും. നമ്മൾ സഭാ ജീവിതത്തെ മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കുമ്പോഴും നമ്മിൽ പലരും ഒരു പ്രതീക്ഷ കൈവിട്ടവരാണ്. ആദ്യകാലത്ത് പാപത്തിന്റെ മേലെ ജയമുള്ള ഒരു ജീവിതമൊന്നും ഓ സ്വയത്തിന്റെ പിടിയിൽ നിന്ന് മോചനമുള്ള ഒരു ജീവിതമൊന്നും ഒക്കെ കേൾക്കുമ്പോൾ ഇതാ ഈ വിജയം നമ്മുടെ കയ്യകലത്തിൽ എത്തിപ്പോയി എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെയും ആവർത്തിച്ച് പല കാര്യങ്ങൾ വരുമ്പോ നമ്മൾ ആ പ്രതീക്ഷ പോലും കൈവിട്ട് ഇനി എന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ഇനി ഒരു നന്മയും വരാനില്ല, എന്റെ കുടുംബജീവിതത്തിൽ നിന്ന് ഇനി പ്രത്യേകിച്ചൊന്നും നന്നാകാനില്ല, പിന്നെ എങ്ങനെയെങ്കിലും ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ നിലവാരം ഇങ്ങനെ അങ്ങ് നിലനിർത്തി അങ്ങ് അവസാനിക്കണം. ഒരു പുത്തൻ പ്രതീക്ഷയില്ല. ആശയിൽ സന്തോഷിപ്പി, റിജോയ്സ് ഇൻ ദ ഹോപ്പ്. ഒരു പ്രതീക്ഷയില്ല. പ്രിയപ്പെട്ടവര്, അങ്ങനെയുള്ളവരോട് യെശയ്യാവ് പറയുന്നത് ഇവിടെ ദൈവത്തിന്റെ ഒരു വചനമാണ്, ഞാന് പുതിയതൊന്ന് ചെയ്യും. ദൈവം എപ്പോഴും നിരാശപ്പെട്ട അവസ്ഥയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഇന്ന് രാവിലെ സഹോദരന്മാർ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടിയപ്പോൾ ഞാൻ അവിടെ അവരോടൊപ്പം അല്പനേരം ഇരുന്നപ്പോൾ അവിടെ ഒരു സഹോദരൻ പറയുകയായിരുന്നു, പാഴും ശൂന്യവുമായി ഈ ഭൂമിയിൽ നിന്ന് ദൈവം ഒരു പുതിയ കാര്യം ചെയ്തു. ദൈവം എപ്പോഴും അങ്ങനെയാണ്. ഒന്നുമില്ലെന്ന് തോന്നുന്ന പാഴും ശൂന്യവും വന്ധ്യവും ഊഷരവുമായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും. നോക്കുക, ഒരു വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ. നമ്മളിവിടെ നമ്മുടെ ടീം എഴുതി വെച്ചിരിക്കുന്ന, അതിനോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ വരച്ചു വെച്ചിരിക്കുന്ന പടം നിങ്ങൾ കണ്ടോ? വിണ്ട് കീറിയ ഒരു പാടം പോലെ, ഒരു മഴത്തുള്ളി പോലും ഇല്ലാത്ത ഒരു സ്ഥലം പോലെയുള്ള ഒരു സ്ഥലം. അവിടെ നിന്ന് ഒരു പുതു നാമ്പ്, ഒരു പുതിയ ചെടിയുടെ ഒരു തുടക്കം നമ്മൾ കാണുക. ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും അങ്ങനെയാണ്. പത്രോസിനെ കുറിച്ച് നമ്മൾ കേട്ടു. പത്രോസിന്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. ഇനിയും പത്രോസിന്റെ ജീവിതത്തിൽ ഒരു അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ ഒരു മുന്നോട്ടൊരു പോക്കില്ല. അവൻ അവസാനിച്ചു, തീർന്നു എന്ന് നമ്മൾ കരുതിപ്പോയ സന്ദർഭമുണ്ട്. എപ്പോഴാണത്? യേശുവിനെ തള്ളിപ്പറഞ്ഞ്. എന്നെ തള്ളിപ്പറയുന്നവനെ ഞാനും തള്ളിപ്പറയും. ദൈവത്തിന് അതിൽ നിന്ന് മാറാനൊക്കുകയില്ല. അപ്പൊ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ദൈവം പോലും തള്ളിപ്പറയുന്ന ഒരവസ്ഥയിൽ അവനെത്തി. ഇത്രയും താണ ഒരവസ്ഥയിൽ വേറൊരാൾക്ക് എത്താൻ ഒക്കുമോ? നമ്മിൽ പലരും പോലും ഈ അവസ്ഥയിൽ എത്തിയിട്ടില്ല. പക്ഷേ ആ അവസ്ഥയിൽ എത്തിയിട്ടും അവിടെ നിന്നും പത്രോസിന് മുന്നോട്ട് വരികയും പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഇതാ ഒരു പുതിയ തുടക്കം. വീണ്ടും ഒരു മഴ, മരുഭൂമിയിൽ ഒരു മഴ പോലെ. ഇവിടെ ഇതാ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഞാൻ നീർപ്പൊയ്യുകയും മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്യുകയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും എന്നാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവര്, അതെ 41-ാം അധ്യായത്തിലാണ്. 41-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യമാണ്. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്യുകയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. നോക്കുക, ഇവിടെ നമ്മൾ 43:19 ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് 41-ാം അധ്യായത്തിൽ യെശയ്യാവിലൂടെ തന്നെ അരളി ചെയ്യുന്നു. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്യുകയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കി തീർക്കും. പത്രോസിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പത്രോസ് പറയുന്നത് എന്താ? പത്രോസ് തന്റെ മുമ്പാകെ കൂടിയിരിക്കുന്ന ജനത്തോട് വളരെ വ്യക്തതയോടെ പറഞ്ഞു, നിങ്ങൾ തള്ളിപ്പറഞ്ഞവനായ യേശുവിനെ ലോകരക്ഷിതാവായിട്ട് നിർത്തിയിരിക്കുന്നു. ഞാൻ ചിലപ്പോൾ ആ ഭാഗം വായിക്കുമ്പോ പത്രോസിന്റെ ആ ജീവിതത്തിൽ സംഭവിച്ച സമൂലമായ പരിവർത്തനത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. നമ്മൾ വലിയവരുവാണെങ്കിൽ നമ്മൾ സാധാരണ പറയില്ലേ, നമ്മൾ ഒരാളോട് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ നേരെ വിരല് ചൂണ്ടുമ്പോൾ മൂന്ന് വിരല് നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പോലും പറയാറുണ്ട്. എന്നാൽ പത്രോസിന് അങ്ങനെ ഒരു തോന്നലുണ്ടോ? നിങ്ങൾ തള്ളിപ്പറഞ്ഞവനായ യേശു എന്ന് പറയുമ്പോൾ അവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പം സത്യത്തിൽ ഇതിനു മുമ്പ് തള്ളിപ്പറഞ്ഞവൻ ആരാ? പത്രോസ് തന്നെ അവിടെ തള്ളിപ്പറഞ്ഞ്. പത്രോസ് ഉടനെ, സൗരന്മാരെ, എനിക്കിപ്പോഴെന്റെ ഒരു തെറ്റിനെക്കുറിച്ച് ബോധ്യം വരികയാണ്, ഞാനും തള്ളിപ്പറഞ്ഞവനാണെന്നൊന്നും ഒരു താഴ്മയുടെ ഒരു വാക്കുകളൊന്നും അവിടെ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ അതിനെ കാണുന്നത്, താൻ ഒരു കാലത്ത് കർത്താവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതിന്റെ ആ ഒരു ഓർമ്മ പോലും ഇല്ലാതെ വണ്ണം. സഹോദരിമാരൊരു പാത്രം കഴുകി തുടച്ച് ഭംഗിയാക്കി വെച്ച് കഴിയുമ്പം ഒരു ദിവസം ഇതിന്റെ അകത്ത് കാപ്പിയുടെ മട്ടുമൊക്കെ അടിഞ്ഞിരുന്ന ഒരു പാത്രമാണെന്ന് തോന്നാതെ വണ്ണം വളരെ പുതുതായിരിക്കുന്നത് പോലെ അവന്റെ മനസാക്ഷിയിലെ ആ കറ പോലും മായ്ച്ചു കളയത്തക്ക വണ്ണം, ഞാനൊരു കാലത്ത് ഇതേപോലെ തന്നെ കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ് എന്നുള്ളതിന്റെ ഒരു കറ പോലും, ഒരു ഓർമ്മ പോലും ഇല്ലാതെ വണ്ണം പത്രോസിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പുതിയ പ്രവൃത്തി നടത്തി. സഹോദര സഹോദരി, എന്റെയും നിന്റെയും ജീവിതത്തിൽ ഇത് തന്നെ കർത്താവിന് ചെയ്യാനൊക്കും എന്ന പ്രതീക്ഷ ഞാൻ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വരണ്ട ഭൂമി പോലെയാണോ? തീർച്ചയായിട്ടും അവിടെ പുതിയ നാമ്പുകൾ ഉത്ഭവിപ്പിക്കുവാൻ കർത്താവിന് കഴിയും, പരിശുദ്ധാത്മാവിന് കഴിയും. പെന്തക്കോസ് നാളിൽ അത് സംഭവിച്ചു. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അതാണ് സംഭവിച്ചത്. അവന് പഴയതിന്റെ ഒരു ഹാങ് ഓവർ ഇല്ലാതെ, താൻ ചെയ്ത തെറ്റിനെ കുറിച്ചൊരു ആ നിലയിൽ തന്നെ നിരന്തരം വേട്ടയാടുന്ന ഒരു ഓർമ്മ പോലും ഇല്ലാതെ മറ്റുള്ളവരോട് ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിപ്പാൻ അവനെ ദൈവം എടുത്തുപയോഗിച്ചു. ഇത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പഴയ കാലഘട്ടത്തിൽ ചെയ്ത പല കാര്യങ്ങളും അതിന്റെ ഓർമ്മകൾ കൊണ്ട് തല താണിരിക്കുകയാണ്. പത്രോസിനെ പെന്തക്കോസ് നാളിൽ ശക്തനാക്കി നിങ്ങൾ തള്ളിപ്പറഞ്ഞവനായ യേശു എന്ന് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി പ്രാഗൽഭ്യത്തോടെ, ഒരു കുറ്റബോധത്തിന്റെ തരിമ്പ് പോലും ഇല്ലാതെ, തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ, അതൊരു കാപട്യമല്ല, താൻ അഭിനയിക്കുകയല്ല, തന്റെ മനസാക്ഷിയിൽ നിന്ന് പോലും അതിന്റെ കറയെ മായ്ച്ചു കളഞ്ഞു. യേശുവിന്റെ രക്ത നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രക്രിയ പത്രോസിൽ നടന്നു കഴിഞ്ഞു. ഇതേ കാര്യം തന്നെ ഏറ്റവും യൂദായ്ക്കും ഇത് തന്നെ ചെയ്യാം. യൂദായുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കാമായിരുന്നു. എന്നാൽ യൂദായിൽ അത് സംഭവിച്ചില്ല. എന്താ കാര്യങ്ങൾ വ്യത്യാസമാക്കിയത്? യൂദായും പത്രോസും തമ്മിലുള്ള ജീവിതത്തിൽ രണ്ടുപേരും ഒരുപോലെ, ഒരാള് കാണിച്ചു കൊടുത്തു, മറ്റേ ആള് തള്ളിപ്പറഞ്ഞു. ഒന്നുമില്ല, കാണിച്ചു കൊടുത്ത ആള് വളരെ മനോഹരമായിട്ട് അത് ചെയ്തത്, ഒരു ചുംബനത്തോടൊക്കെയാണ്. അവനോട് യേശു സ്നേഹിത എന്നാ വിളിക്കുന്നത്. എന്നാൽ പത്രോസ് പ്രാകുവാനും ആണയിടുവാനും ഇവനെ എനിക്ക് അറിഞ്ഞുകൂടാ, അതിനെ തുടർന്ന് എന്തൊക്കെ പറഞ്ഞു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോ തമ്മിൽ ഭേദം യൂദ തന്നെ ആയിരുന്നു അല്ലെ, ഒരളവിൽ. ഞാനൊരു പ്രത്യേക അർത്ഥത്തിലാ പറയുന്നത്. എന്നിട്ട് യൂദയ്ക്ക് എന്തുകൊണ്ട് ഈ നിലയിൽ ഒരു പത്രോസിനെ പോലെ ഒരു പുതിയ തുടക്കത്തിന് കഴിഞ്ഞില്ല? യൂദയെക്കുറിച്ച് പല ചിന്തകളുണ്ട്. യൂദ കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ യൂദ ഇസ്കരിയോത്ത യൂദ മാത്രമാണല്ലോ ആ നിലയില് യഹൂദിയ പ്രവിശ്യയിൽ നിന്നുള്ള ഒരേ ഒരു ശിഷ്യൻ യൂദ മാത്രമാണ്. ബാക്കിയെല്ലാവരും ഗലീലയിൽ നിന്നും ഒക്കെയുള്ള മീൻപിടുത്തക്കാരും സാധാരണക്കാരും വലിയ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇസ്കരിയോത്ത യൂദ യെരുശലേം നഗരം നിലനിൽക്കുന്ന ഏറ്റവും നല്ല കലർപ്പില്ലാത്ത യഹൂദന്മാർ വസിക്കുന്ന യഹൂദിയ പ്രവിശ്യക്കാരനാണ്. ഇസ്കരിയോത്ത യൂദ മാത്രമേ കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ആ നിലയിൽ ഒരാളുള്ളൂ. എന്ന് തന്നല്ല, താനെ ഈ മീൻപിടുത്തം അങ്ങനെയുള്ള ആ സമൂഹത്തിൽ മറ്റു പലരും സംശയദൃഷ്ടിയോടെ നോക്കുന്ന അങ്ങനെ ഒരു തൊഴിലായിരുന്നില്ല താൻ ചെയ്തത്. താനെ ആ കാലഘട്ടത്തിലെ കൈത്തൊഴിൽ വിദഗ്ധന്മാരുടെ കൂടെ നിന്ന ഒരാളായിട്ടാണ് ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. നന്നായിട്ട് കണക്ക് കൂട്ടാനറിയാം, ആളുകളോട് സംസാരിക്കാനറിയാം, ഇടപെടാനറിയാം. നല്ല രീതിയിലൊക്കെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും യൂദായ്ക്കുണ്ടായിരുന്നു. പത്രോസിനേക്കാൾ നന്നായി പോകാനുള്ള മറ്റ് സാമൂഹ്യമായ സാഹചര്യങ്ങൾ യൂദായ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ യൂദായുടെ കണക്കുകൂട്ടലിൽ ഒരു പാകപ്പഴ മാത്രമേ സംഭവിച്ചുള്ളൂ. യൂദ ഇസ്കരിയോത്ത യൂദ കർത്താവിനെ പണം മോഹിച്ച് മാത്രം അങ്ങ് ഒറ്റിക്കൊടുത്ത ഒരു കള്ളനായിട്ടാണ് നമ്മുടെ പലരുടെയും മനസ്സിലുള്ള ഒരു ചിന്ത. എന്നാൽ യൂദായെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പലരും വേറൊരു കാര്യം പറയാറുണ്ട്. യൂദ ഒരുപക്ഷെ ഇസ്കരിയോത്ത യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തത് എന്തിനാണ്? ഇസ്കരിയോത്ത യൂദ യഹൂദിയ പ്രവിശ്യയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് യെരുശലേം കേന്ദ്രമാക്കി ഒരു രാജാവായിട്ട് വാഴും എന്നൊരു പ്രതീക്ഷയോടെയാണ് ഈ യൂദ കർത്താവിനെ പിൻപറ്റിയത്. അങ്ങനെ കർത്താവ് രാജാവായിട്ട് വാഴുമ്പോൾ ആ സിംഹാസനത്തിൽ ഒരു സിംഹാസനത്തിലിരുന്ന് തനിക്കും ഭരിക്കാം എന്നൊരു പ്രതീക്ഷ അവൻ ഉള്ളിൽ താലോലിക്കുന്നുണ്ടായിരുന്നു. യൂദായ്ക്ക് മാത്രമല്ല മറ്റ് ശിഷ്യന്മാർക്കും അതുണ്ടായിരുന്നു, നമുക്കറിയാമല്ലോ. പക്ഷേ യൂദായെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ ഇത് പ്രാവർത്തികമാകും, പക്ഷെ കർത്താവ് ഒട്ട് അങ്ങനെ ചെയ്യുന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പം യൂദായ്ക്ക് തന്നെ ഒരു സംശയമായി. അപ്പോ ഇതാ പെരുന്നാളിന്റെ ദിവസം മഹാപുരോഹിതനും ആ പരീശന്മാരും ഒക്കെ കൂടെ ചേർന്ന് കർത്താവിനെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ യൂദാ സന്തോഷത്തോടെ അതിൻ്റെ അകത്ത് പങ്കാളിയായത് കർത്താവിനെ ഇവർ പിടിച്ചു കഴിയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് ഒരു അത്ഭുതം കാണിച്ചു. അത്ഭുതം കാണിച്ച് എല്ലാവരുടെയും മുമ്പിൽ, പെരുന്നാളിന് വന്ന ആളുകളുടെ മുമ്പിലൊക്കെ താനാണ് മശിഹ എന്ന് തന്നെ തന്നെ തെളിയിക്കും. അങ്ങനെ തെളിയിക്കാൻ ഒരു അവസരം കൊടുക്കണം. അങ്ങനെ കർത്താവിന്റെ ആ മഹത്വം എല്ലാവരും കാണാൻ അതിനുവേണ്ടി താൻ ഒരു ഉപകരണമാകാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമെന്ന നിലയിലാണ് കർത്താവിനെ ഒറ്റുകൊടുക്കാനായിട്ട് അച്ചാരം വാങ്ങിയത് എന്നൊരു ചിന്തയുണ്ട്. താന് പലതും കർത്താവ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാന് കഷ്ടങ്ങളിലൂടെയാണ് തേജസ്കരിക്കപ്പെടുന്നത് എന്നൊക്കെ കേട്ടപ്പോ യൂദാ വിചാരിച്ചു കാണും ഇവനെ ഒരു നിലയിൽ ഒരു കഷ്ടത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലിലൂടെയോ അല്ലെങ്കിൽ ഒരു പീഡനത്തിലൂടെയോ കടത്തിവിട്ടാൽ മാത്രമേ കർത്താവിനൊരു ആ നിലയിൽ ഇവിടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനൊക്കെയുള്ളൂ, അങ്ങനെയുണ്ടെങ്കിൽ കർത്താവിനെ ഞാനൊന്ന് സഹായിച്ചു കളയാം എന്നുള്ള ഒരു ചിന്തയോടെയാവണം യൂദ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ തയ്യാറായത് എന്ന് ചിലരെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വന്നത് ഒരു തീർത്തും ഹീനമായ ഒരു കാഴ്ചപ്പാടോടെ ആയിരിക്കില്ല കർത്താവിനെ യൂദ ഒറ്റക്കൊടുത്തത്. എന്നിട്ടും കരുണാമയനായ കർത്താവിന്റെ സന്നിധിയിൽ യൂദയ്ക്കൊരു പുതിയ തുടക്കം ലഭിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? കഴിയാതെ പോയതിന് ഒരു കാരണമേ ഉള്ളൂ, അവന് ഇനിയും ഒരു പ്രതീക്ഷ അവശേഷിച്ചിരുന്നില്ല. പത്രോസിൽ അതുണ്ടായിരുന്നു. പത്രോസിന് പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ ഒരു ഉണർത്തൽ കൊടുത്തു, അവനൊരു അനുതാപം കൊടുത്തു, ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചൊരു ആഗ്രഹം കൊടുത്തു. അത് അവനെ സംബന്ധിച്ചിടത്തോളം നന്നായി തീർന്നു. എന്നാൽ ഇസ്കരിയോത്ത യൂദായിലോ അവനൊരു പളുങ്കുപാത്രം നിലത്തെറിഞ്ഞ് ഉടച്ചു കളയുന്ന ഒരു കുട്ടിയെപ്പോലെ സ്വന്തം ജീവിതം. ഓ, ആ നിലയിൽ അവന് അക്കൽദാമയിൽ ഒരു രക്തപുഷ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവന് താഴെ വീണ് തകർന്നുപോയി. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അതേസമയം യൂദ ആ നിലയിൽ പോയി കെട്ടിഞ്ഞാന്ന് ചാകുന്നതിന് പകരം നേരെ അവൻ ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് പോയിരുന്നെങ്കിലോ? താനെ കർത്താവ് ഇവിടെ ഒരു മഹത്വവാനായിട്ട് വാഴുമെന്ന പ്രതീക്ഷയോടെയാണ് താന് കർത്താവിനെ ഒറ്റുകൊടുത്തത്. എന്നാൽ അത് നടന്നില്ല. തന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് അവര് യേശുവിനെ ക്രൂശിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ നിരാശപ്പെട്ടു പോകുന്നതിന് പകരം കർത്താവിന്റെ അടുത്തേക്ക് തന്നെ ഓടിയെത്തി ആ ക്രൂശിന്റെ ചുവട്ടിൽ ചെന്ന് കർത്താവേ ഞാനിങ്ങനാണ്, ഞാൻ ഈ നിലയിലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, വേണ്ട, അവിടെ ആ ക്രൂശിന്റെ ചുവട്ടിൽ എത്തിയിരുന്നെങ്കിൽ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് താഴെയുള്ള ആളുകളെ എല്ലാം കാണുന്ന കർത്താവിന്റെ കരുണാമയമായ ദൃഷ്ടികൾ യൂദായെയും സ്പർശിക്കുമായിരുന്നു. അവന്റെ കഥ വ്യത്യസ്തമായ ഒന്നായി തീരുമായിരുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരു യൂദായോ ഒരു പത്രോസോ ആയി മാറാനുള്ള ഒരേപോലുള്ള സാധ്യതകളാണുള്ളത്. എവിടെയാണ് വ്യത്യാസം? വ്യത്യാസം എവിടെയാണ്? ഒരു പ്രതീക്ഷ തീർത്തും കൈവിടാതിരിക്കുക, തീർത്തും നിരാശപ്പെട്ട് ജീവിതത്തെ എറിഞ്ഞുടച്ച് കളയാതിരിക്കുക, കർത്താവിന്റെ കരുണയിൽ വീണ്ടും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുക. അങ്ങനെയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ വീണ്ടും പുതിയതൊന്ന് ചെയ്യും. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷയോടെ പറയാം, കർത്താവേ ഈ 2013 നീ വീണ്ടും ഒരു പുതിയ തുടക്കം എന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യും എന്ന് നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിജയകരമായ ജീവിതവും കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചും ഉള്ള പ്രതീക്ഷയോടെയാണ് ഈ സത്യങ്ങളിലേക്ക് കടന്നു വന്നത്. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ മേലുള്ള ജയത്തിൽ ഒരു വലിയ അളവില് പലരെ സംബന്ധിച്ചും വിജയം ദൈവം നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞും നമ്മളൊരു സഭാജീവിതത്തെ മുന്നോട്ട് പോകുമ്പം പാപമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പം പാപം മാത്രമല്ല പ്രശ്നം, ഒരു ശരീരം പണിയപ്പെടാതിരിക്കാനുള്ള പ്രശ്നമെന്ന് പറയുന്നത്, ഒരു ശരീരത്തിന്റെ പണി നടക്കാതിരിക്കാൻ ഉള്ള തടസ്സമെന്ന് പറയുന്നത് പലപ്പോഴും എന്റെ സ്വയജീവനാണ് എന്നുകൂടെ നമ്മൾ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, കർത്താവിങ്കിലേക്ക് വന്ന് 2-3 വർഷത്തിനകം ആദ്യത്തെ ഈ പാപകരമായ കാര്യങ്ങളുടെ മേലൊക്കെ ജയം നേടി. എന്നാൽ പിന്നീട് ഈ പാപത്തിന്റെ മേലുള്ള ഒരു ഗൗരവം ഉള്ളതുപോലെ സ്വയ ജീവനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ദൈവം തരുന്ന വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്വയ ജീവനുമായിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് അത് ഞാനോ കുറയണം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ഗൗരവം എടുക്കാതെ വന്നാൽ നാളുകൾ കഴിയുന്തോറും നമ്മുടെ ക്രിസ്തീയ ജീവിതം വീണ്ടും വീണ്ടും മുരടിച്ചു പോകും. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരളവിൽ നമ്മുടെ പാപത്തെക്കാളും പ്രയാസമുള്ള കാര്യം പ്രകടമായി പാപമെന്ന് തോന്നാത്ത നമ്മുടെ സ്വയ ജീവന്റെ പല കാര്യങ്ങളുമാണ്. 147-ാം സങ്കീർത്തനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. 147-ാം സങ്കീർത്തനത്തില് അവിടെ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. ഓ, അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ആ കാര്യം വായിക്കുന്നത് പുരുഷന്റെ ഹി ഡസ് നോട്ട് ടേക്ക് പ്ലഷർ ഇൻ ദ ലെഗ്സ് ഓഫ് എ മാൻ, അവന്റെ കാലുകളിൽ പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദമില്ല, അവന്റെ കാലുകൾ ശക്തിമത്തായ കാലുകൾ. യാക്കോബിന് അവന്റെ കാലുകൾ വളരെ ദൃഢമായിരുന്നു, എന്നാൽ അവന്റെ കാലില് ദൈവദൂതൻ ആ നിലയിലൊന്ന് സ്പർശിച്ചു കഴിഞ്ഞപ്പോ ആ തുട ഉളുക്കി അവനെ ദുർബലനായി തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ള ഒരു സ്വയജീവന്റെ ഒരു ഒരു ആ നിലയിലുള്ള ഒരു ആ ഒരു മെരുങ്ങാത്ത വഴങ്ങാത്ത അതിൽ പ്രശംസിക്കുന്ന, ഇവിടെ നോക്കുക, അവിടെ നമ്മൾ വായിച്ചത് അശ്വബലത്തിൽ ദൈവത്തിന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വളരെ ദൃഢമായ ആ മാംസപേശികളും ആ ദൃഢമായ അവന്റെ കാലുകളും, പക്ഷെ ദൈവത്തിന് അതിൽ പ്രസാദമില്ല. നമ്മളിൽ പലരും ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സ്വയത്തിലൂന്നി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പാപത്തിന്റെ മേലെ ഒരളവിൽ ദൈവം ജയം തന്നു, പക്ഷെ സ്വയജീവനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ഒരു കാഴ്ചപ്പാടില്ലാതെ നമ്മൾ പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ഈ പാപത്തെക്കാളേറെ, ഓ, ഒരു കൽപ്പനാലംഘനത്തെക്കാളേറെ എന്റെ ജീവിതത്തിലെ ആ സ്വയത്തിന്റെ ബലമാണ് ദൈവം എന്നെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ നടത്താത്തത് എന്ന് നമ്മൾ കണ്ടെത്തും. ഞാൻ കഴിഞ്ഞ രാത്രി ഒരു ദൈവദാസനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമ്മൾക്കെല്ലാവർക്കും ഓരോ കടലാസ് തന്നിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം എന്താണ് എന്ന് രേഖപ്പെടുത്താനായിട്ട് പറഞ്ഞാൽ നമ്മളൊക്കെ പല കാര്യങ്ങൾ എഴുതും. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ കുറവുകളെ അതിനെ ദൈവം കാണിച്ചു തരുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. മനസ്സിലായോ? നമ്മുടെ കുറവുകൾ. 1 യോഹന്നാൻ 3:3 നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയമച്ച ഏവരും അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. എങ്ങനെയാ നമുക്ക് നിർമ്മലീകരിക്കാൻ ഒക്കുന്നത്? ഈ വാക്യം നമ്മൾ വായിച്ചിട്ട് കർത്താവെ, നിന്റെ വരവിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു, ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നിർമ്മലീകരിക്കാൻ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല. നമ്മൾ എന്തുവാ നിർമ്മലീകരിക്കണ്ടേ? ഞാൻ എത്രയോ ഭേദം, എന്റെ അടുത്തിരിക്കുന്ന സഹോദരനെ അപേക്ഷിച്ച് ഞാൻ പ്രകടമായ തെറ്റൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നിർമ്മലീകരിക്കാൻ നമ്മുടെ തെറ്റുകൾ കാണുന്നില്ല. അതേസമയം യഥാർത്ഥത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം എന്താണ്? നമ്മുടെ തെറ്റുകളെക്കുറിച്ച്, നമ്മുടെ തെറ്റുകൾ പ്രകടമായ തെറ്റുകളിനപ്പുറത്ത് നമ്മുടെ ഈ സ്വയജീവന്റെ ബലത്തെക്കുറിച്ച്, ഓ, നമ്മൾ ഇനിയും കഴുകപ്പെടേണ്ട പല മേഖലകളെക്കുറിച്ചുള്ള ആ നിലയിലൊരു വെളിച്ചം. ആ വെളിച്ചം കിട്ടിയാൽ ആ വെളിച്ചത്തോട് പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേര് ഈ കാര്യങ്ങളെ ഗൌരവമായിട്ട് എടുത്തിട്ടുണ്ട്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ഈ കാര്യങ്ങളെ വളരെ ഗൌരവമായി എടുക്കുന്ന ഒരാളായിരുന്നു. താന് നമ്മൾ ഇന്ന് കേട്ടതുപോലെ വളരെ ശക്തനായ, വളരെ ധനികനായ, വളരെ വിദ്യാഭ്യാസമുള്ള, ദൈവവചനം തിരുവെഴുത്തുകൾ വളരെ അറിയാവുന്നവനായ ശൗലായിരുന്നു. എന്നാൽ ആ ശൗല് തന്നെ 1 കൊരിന്ത്യർ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 2:3 അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ശൗല്, ഇത്രയും ശക്തനായ ശൗല്, ഇത്രയും കഴിവുള്ളവനായ ശൗല്, വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവനായ ശൗല്, ഓ, ആ ശൗല് പറയുന്നു, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നോക്കുക, അവന്റെ ആ ദൈവ മനുഷ്യന്റെ ഊരിക്കളിൽ പ്രസാദിക്കാത്ത, പുരുഷന്റെ ഊരിക്കളിൽ പ്രസാദിക്കാത്ത ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം പൗലോസിനുണ്ടായിരുന്നു. ഞാൻ വളരെ ബലഹീനതയോടെ നിന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ തന്നെ കുറവുകൾ കാണുകയും തന്നെ തന്നെ ഇനിയും ദൈവമേ നീ ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനു വേണ്ടി ഒരു വാഞ്ഛ ഉണ്ടാകുകയും അതിനുവേണ്ടി നിരന്തരമായ നിലപാടുകൾ ഉണ്ടാകുകയും ചെയ്ത ഒരാളായിരുന്നു പൗലോസ്. അതുകൊണ്ട് പൗലോസിന് എന്ത് ലഭിച്ചു? പൗലോസിന് വെളിച്ചം ലഭിച്ചു, തന്റെ ജീവിതത്തെ തന്നെ നിർമ്മലീകരിക്കാൻ കഴിഞ്ഞു. ഓ, അവന്റെ വരവിൽ പ്രത്യാശയുള്ളതുകൊണ്ട് ദിനംതോറും നിർമ്മലീകരിക്കുന്ന, തന്റെ കുറവുകളെ കാണുന്ന ആ വെളിച്ചത്തോട് പ്രതിസ്പന്ദനമുള്ള ഒരുവനായിട്ട് പൗലോസിന് നിൽക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അവൻ ബലഹീനനായി അവൻ ശക്തമായ ഊരുക്കളുള്ള, ശക്തമായ കാലുകളുള്ള ഒരുവനായിട്ട് നിന്നില്ല. ദൈവത്തിന് പ്രസാദം തോന്നാത്ത ഒരു അശ്വബലം അവൻ കൊണ്ടു നടന്നില്ല. സഹോദര സഹോദരി, എന്റെയും നിന്റെയും ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്താത്തതിന് പലപ്പോഴും തടസ്സം പാപത്തിനപ്പുറത്ത് നമ്മുടെ സ്വയത്തിന്റെ ഒരു ബലമാണ്. പൗലോസ് ഈ കാര്യത്തില് വ്യക്തമായ ചില നിലപാടുകളുള്ളയാളായിരുന്നു. ഞാൻ കഴിഞ്ഞൊരു ദിവസം പൗലോസിന്റെ പല നിലപാടുകളെക്കുറിച്ച് ചിന്തിച്ചപ്പോ എന്റെ മനസ്സിൽ വന്നത്, ആദ്യം വന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു അനുഭവം നോക്കുക, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. ഞാനല്ല സ്വയത്തിന്റെ ഏറ്റവും വലിയ മൂർത്തമായ പാപവും എന്ന് പറയുന്ന ഞാനാണ്. പൗലോസിനെ സംബന്ധിച്ചോ, പൗലോസിന് ഞാനില്ല എന്ന് വെച്ചാൽ ഈ ഞാനുണ്ട്, ഞാനല്ല ഈ ജീവിക്കുന്നത്, കർത്താവാണ് ജീവിക്കുന്നത് എന്ന് വരുമ്പോ അത് എത്ര വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കായിരിക്കും പൗലോസിനെ നടത്തിയത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉള്ള പ്രശ്നം, എന്നെ കണ്ടപ്പോ ആ സഹോദരൻ വേണ്ടത്ര മാനിച്ചില്ല, എന്നെ കണ്ടപ്പോ ചിരിക്കാതെ പോയി. അപ്പൊ എന്താ പ്രശ്നം? എന്താ ചിരിക്കാതെ പോയ സഹോദരനാണോ പ്രശ്നം? അല്ല, ആ വലിയ ഞാനാ പ്രശ്നം അല്ലേ. എന്നാ പൗലോസിന് എന്തില്ല? നോട്ടായി ഞാനില്ല, ആ ഞാനില്ല. നമുക്ക് ആ നിലയിൽ ഞാനില്ല, നോട്ടായി ബട്ട് ക്രൈസ്റ്റ്. ഇപ്പോൾ ജീവിക്കുന്ന ഈ ഞാനല്ല കർത്താവാണ് എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു അസ്തിത്വത്തിന്റെ ഒരു വെച്ചുമാറ്റം, ഒരു കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ, അത് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ സ്വയജീവനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ തന്നെ ഇല്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെന്തില്ല? നമുക്ക് സംരക്ഷിക്കാൻ ഒരു സാമ്രാജ്യമൊന്നുമില്ല. ഏതാ പിടിച്ചുകൊള്ളാൻ ഒരു സാമ്രാജ്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞതുപോലെ എന്റെ രാജ്യം ഐഹികമല്ല എന്നും നമുക്ക് പറയാൻ കഴിയും. നമ്മളൊക്കെ സഭയിലൊക്കെ വന്ന് കുറച്ചു നാൾ കഴിയുമ്പോൾ, ചില ഉത്തരവാദിത്തങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആ നിലയിൽ ചില കാര്യങ്ങളൊക്കെ പിടിച്ചുവെക്കാനും സംരക്ഷിക്കാനും ഒരു സാമ്രാജ്യവും അതിനെ തുടർന്ന് ചില പോരാട്ടങ്ങളും മത്സരങ്ങളും ഒക്കെ വരികയാണ്. എന്നാൽ അവിടെ പൗലോസിന്റെ ഈ നിലപാടിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാലോ, ഈ ജീവിക്കുന്നത് ഞാനല്ല, എനിക്ക് പിടിക്കാനായിട്ട് ഞാനില്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി ഒരു സാമ്രാജ്യത്തിന് എന്തിനു വേണ്ടിയാ ഞാൻ നിൽക്കുന്നത്? എനിക്ക് പേടിയില്ല ഒരളവിൽ. നോക്കുക, ഇതൊരു വലിയ സുരക്ഷിതത്വം നൽകുന്നു, ദൈവത്തിലുള്ള വലിയൊരു സുരക്ഷിതത്വം, ആഴത്തിലുള്ള ഒരു സുരക്ഷിതത്വം പൗലോസ് കണ്ടെത്തുക ഈ വാക്യങ്ങളിൽ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം അവിടുന്ന് നമുക്ക് ഭൂമിയിൽ ഒരു ജീവിതം തന്നു. ആ ജീവിതം എത്ര നാള് നിലനിൽക്കണം എന്ന് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഏറ്റവും നല്ലതെല്ലാം ദൈവം തരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി ദൈവം എല്ലാ കാര്യങ്ങളും, സാഹചര്യങ്ങളെ രൂപപ്പെടുത്തും. കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനായിട്ട് ഈ സാഹചര്യങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ദൈവം നമുക്ക് വേണ്ടി തന്ന കാര്യങ്ങളിലുള്ള ഒരു വലിയ സുരക്ഷിതത്വം നമുക്കുണ്ടെങ്കിൽ, നമുക്ക് പിന്നെ മറ്റൊരാളോട് പോരാടേണ്ട കാര്യമില്ല. ആ ആളെന്ത് പറഞ്ഞാലെന്താ? നമുക്കിവിടെ പിടിച്ചുവെക്കാൻ ഒരു ഒരു സാമ്രാജ്യമില്ല, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞതുപോലെ, ഒരു പിടിച്ചു വയ്ക്കാൻ ഒരു സിംഹാസനമില്ലാത്ത പോലെ. ഒരാളൊരു കാര്യം ചോദിക്കുകയാണോ, എടുത്തോ. കാരണം നമുക്ക് അവിടെ നേടാനായിട്ടൊന്നുമില്ല ഇല്ല എന്നുള്ള നിലയിൽ അത് നമ്മുടെ സ്വയത്തിൽ നിന്ന് നമുക്കൊരു വലിയ വലിയൊരു സ്വാതന്ത്ര്യമാണ് നൽകുന്നത്. നമ്മുടെ സഭയിൽ തന്നെയുള്ള ഇളയ ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെ ഒത്തിരി വ്യത്യാസം വരും. പലരും ഒരു നിരന്തരമായ പേടിയില്ല. ഞാൻ ഈ പത്രത്തിലെ ജോലിയുടെ ഭാഗമായിട്ട് പലരെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ചില ആളുകളെ എല്ലാം ചെന്ന് കണ്ടിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ. രാഷ്ട്രീയക്കാർ മുതൽ സിനിമാ താരങ്ങൾ മുതൽ ഒത്തിരി വലിയ വലിയ ആളുകൾ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ ആളുകൾ നമ്മൾ വിചാരിക്കും അവർ വളരെ വളരെ കഴിവുള്ളവരും വളരെ ശക്തരായ ആളുകളുമാണ്. എന്നാൽ അവർ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അവരെല്ലാം നിരന്തരമായ ഒരു പേടിയില്ല. അവർക്കുള്ളിന്റെ ഉള്ളിൽ അറിയാം തങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ള ഈ സ്ഥാനമെന്ന് പറയുന്നത് സത്യത്തിൽ തങ്ങൾ അർഹിക്കുന്നതല്ല. തങ്ങളെയൊക്കെ കഴിവുള്ള പലരും ഉണ്ട്. ഇതെന്തോ ഒരു ലക്ക് കൊണ്ട് ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു താരമായി മാറി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായി മാറി. ആ ഒരു തോന്നലുള്ളതുകൊണ്ട് എപ്പോഴാണ് ഇത് താഴെ പോകുന്നത് എന്നുള്ള നിരന്തരമായ പേടിയില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഓ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനമായി, നിരന്തരം ഒരു പേടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തീയ കോളത്തിലേക്ക് വന്നിരിക്കുന്നു, നമ്മൾ സഭയിൽ ചില ഉത്തരവാദിത്തങ്ങൾ വന്നിരിക്കുന്നു. നമ്മളും ഈ രാഷ്ട്രീയ നേതാവിനെ പോലെയും ഈ സിനിമാ താരത്തെ പോലെയും നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാനം ആരെങ്കിലും അപഹരിച്ചുകൊണ്ട് പോകുമോ, ചെറുപ്പക്കാരെങ്കിലും കൂടുതൽ അഭിഷേകമുള്ള ആളുകൾ വന്ന് നമ്മളെ ഔട്ടാക്കി കളയുമോ എന്നൊരു ചിന്ത നമുക്കുണ്ടോ? ശൗലിന് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. ദാവീദ് നോക്കിയപ്പോ, ദാവീദ് എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു, ആ അവൻ കോപളരൂപൻ, കൊള്ളാം. ശൗല് 1000 കൊന്നു, 10000 കൊല്ലുന്നവനാണ് ദാവീദ്, അതും സ്ത്രീകളൊക്കെയാണ് പാടിയത്, ആഹ്ലാദിക്കുന്നത്. ഈ കാര്യങ്ങൾ വന്നപ്പോ ശൗല് ഒരു കുന്തം അക്ഷരാർത്ഥത്തിൽ തന്നെ അവന് നേരെ ചാണ്ടി. നമ്മള് അക്ഷരാർത്ഥത്തിൽ ഒരു കുന്തം ചാണ്ടുകയില്ല, പക്ഷെ നമുക്കൊരു ശൗലിന്റെ മനോഭാവത്തിൽ നിൽക്കാനായിട്ട് കഴിയും. ഒരളവിൽ ഈ ശൗലിനോട് നമുക്കൊരു സഹതാപം തോന്നണ്ടേ? ശൗല് പാവം, എന്താ അവന്റെ പ്രശ്നം? എന്താ അവനൊരു സെക്യൂരിറ്റി ഇല്ല, ഒരു സുരക്ഷിതത്വം ഇല്ല. ഇട, ദൈവമാണ് എന്നെ ഇവിടെ ആക്കിയത്, എന്നെ ഈ ഇസ്രായേലിന്റെ രാജാവായിട്ട്, ആദ്യത്തെ രാജാവായിട്ട് ദൈവമാണ് എന്നെ ആക്കിയത്. ദൈവത്തിന് ഇഷ്ടമുള്ള സമയം വരെ ഞാൻ ഇവിടെ ആയിരിക്കും, ഒരാൾക്കും എന്നെ മാറ്റാൻ ഒക്കുകയില്ല. അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് മാറ്റും, ഞാൻ സന്തോഷത്തോടെ മാറിപ്പോകും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കുമെന്നാണോ? നമ്മൾ 49-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യമുണ്ട്, ഞാൻ ചിലപ്പോൾ വായിച്ച് ചിരിക്കാറുള്ള ഒരു വാക്യമാണ് 49-ാം സങ്കീർത്തനത്തിലെ. അവിടെ ഇതാ ചില ആളുകളെ കുറിച്ച് പറയുക, ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും, 10 മുതലുള്ള വാക്യം, തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നല്ലോ. 11-ാമത്തെ വാക്യം, അവർ വിചാരിക്കുന്നത് എന്താ? തങ്ങൾ ശാശ്വതമായും തങ്ങൾ തലമുറ തലമുറയായും നിലനിൽക്കും എന്ന അവരുടെ വിചാരം. അതുകൊണ്ട് അവര് സ്ഥലങ്ങൾക്ക് അവരുടെ പേരൊക്കെ ഇടുന്നു എന്നാണ് അവരുടെ അന്തർഗതം. നമ്മൾ പലപ്പോഴും നമ്മൾ 5ോ 10ോ 15ോ വർഷം ആ നിലയിൽ നിൽക്കുന്നു, അത് കഴിഞ്ഞ് ദൈവം നമ്മളെ മാറ്റുമ്പോൾ, നമ്മുടെ ഭൂമിയിലെ ശുശ്രൂഷ കഴിയുമ്പോൾ ഒരു ഇല പൊഴിയുന്ന പോലെ ഒരു ശബ്ദം കേൾപ്പിക്കാൻ. ഇല പൊഴിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല പൊഴിയുമ്പം ഒരു ശബ്ദമില്ല, അത് ഇല ഇങ്ങനെ ഭംഗിയായിട്ട് നിന്നു. ആ പച്ച ഇല കുറച്ചു കഴിഞ്ഞപ്പോൾ വാടി, അത് മഞ്ഞിച്ചു, ഒരു ദിവസം ഇല കൊഴിഞ്ഞു. സഹോദര സഹോദരി, ഒരു പരിഭവമില്ലാതെ, പരാതിയില്ലാതെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ കഴിഞ്ഞ ശേഷം ഒരു ഇല പൊഴിയും പോലെ നമുക്ക് താഴെ വീണ് അസ്തമിക്കാൻ കഴിയുമോ? അതോ നമ്മൾ ശൗലിനെ പോലെ ആളുകളെ പേടിച്ച് ഒരു സദാഹൃദയത്തിൽ ഒരു കുന്തം കൊണ്ട് നടക്കുന്നവരായിട്ട് അങ്ങനെ ആയിരിക്കുമോ? നമ്മൾ ഇവിടെ ഇപ്പം വായിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിചാരം അവരെന്ന് നിലനിൽക്കുമെന്ന. അതേപോലെ മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ 80. ഞാനൊരു ഒരു പിതാവിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. ആ പിതാവ് 85 വയസ്സായി, 90 വയസ്സായി, മക്കളെല്ലാം പ്രായമായി, 45-50 വയസ്സായി. പക്ഷെ ഈ അപ്പച്ചന്, ഈ 90-കാരനായ അപ്പച്ചന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി സമ്പാദ്യങ്ങൾ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങളും പുരയിടങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളും പുരയിടങ്ങളും ഒന്നും ഈ മക്കൾക്ക് എഴുതി കൊടുക്കില്ല. ആമക്കളൊക്കെ 45-50 വയസ്സായി, കല്യാണം കഴിച്ചു, അവർക്കിത് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇതൊന്നും എഴുതി കൊടുക്കണ്ടേ? ഈ അപ്പച്ചൻ നിധി കാക്കുന്ന ഭൂതം പോലെ ഈ സമ്പത്ത് മുഴുവൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ മക്കള് സ്ഥലത്തെ കരപ്രമാണിയോട് പറഞ്ഞു, പഞ്ചായത്ത് മെമ്പറും ഒക്കെ ഇടപെട്ട് ഈ അപ്പച്ചനോട് സംസാരിച്ചു, അപ്പച്ച ഇത്രയും പ്രായമൊക്കെയായി, ഇനിയിപ്പം നമുക്ക് എത്ര നാളാന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഈ സമ്പാദ്യമൊക്കെ മക്കൾക്ക് എഴുതി കൊടുത്താട്ട്, ഇവരെയൊക്കെ ഓരോ ചുമതല ഏൽപ്പിച്ചാട്ട് എന്ന് പറഞ്ഞു. അപ്പച്ചന് തീർത്തും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം മക്കൾക്ക് പലർക്ക് ഈ കാര്യങ്ങളൊക്കെ വീതിച്ച് എഴുതി കൊടുക്കുന്ന ഒരു പ്രമാണമുണ്ടായി. ഈ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ആ കരപ്രമാണി കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേൾപ്പിച്ചിട്ട് അപ്പൊ മക്കൾക്കൊക്കെ ഓരോരുത്തർക്ക് ഇന്നിന്ന സാധനങ്ങൾ, ഇന്നിന്ന പ്ലോട്ടുകൾ എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെല്ലാം വായിച്ചു കേൾപ്പിച്ചിട്ട് ഈ 90-കാരൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച ഇതിന്റെ കൂടെ വേറെ വല്ലതും കൂടെ കൂട്ടിച്ചേർക്കണം. അപ്പൊ അപ്പച്ചൻ ഒരു നിമിഷം ഗൌരവപ്പെട്ടിരുന്നു വെച്ച് പറഞ്ഞു, ഒരു സെന്റൻസ് കൂടെ കൂട്ടിച്ചേർക്കണം, ഈ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാലശേഷം ഈ സമ്പാദ്യം മുഴുവൻ എനിക്ക് തന്നെ ആയിരിക്കും എന്നൊരു സെന്റൻസ് കൂടെ കൂട്ടിച്ചേർക്കണം. നോക്കുക നോക്കുക, അവരുടെ അന്തർഗതം എന്ന് പറയുന്നത് അവരെന്നും നിത്യമായിട്ടിരിക്കുമെന്ന. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭയിലായിരിക്കുമ്പോൾ നമ്മുടെ അന്തർഗതം സത്യത്തിൽ ആ നിലയിലാണോ? ചെറുപ്പക്കാരായ ആളുകളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? കഴിയുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. ആ വിഡ്ഢിയായ ആ വൃദ്ധനെ പോലെ നമ്മൾ, ആ ശൗലിനെ പോലെ നമ്മൾ ആയിപ്പോവുകയാണോ? ഇതിനെല്ലാം കാര്യമെന്താ? നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് പലപ്പോഴും വരാൻ കഴിയാതെ പോകുന്നതാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതേ തന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയ ഒരു നിലപാടെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള 1 തിമത്യോസിലെ ആ വാക്യമാണ്. 1 തിമത്യോസ് 1 അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ കാണുന്ന, അതെ 15-ന്റെ അവസാന ഭാഗം, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, ആ പാപികളിൽ ഞാൻ ഒന്നാം. നോക്കുക, തന്റെ ആദ്യ നിലപാട് ഞാനല്ല ജീവിക്കുന്നത്. രണ്ടാമത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ താരതമ്യത്തിലേക്കൊക്കെ വരുമ്പോൾ പൗലോസിന് മറ്റൊരു നിലപാടുണ്ടായിരുന്നു. എന്താ? ഞാനാണ് കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പാപി. അതെത്ര വലിയൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ പലരുടെയും പ്രശ്നം എന്താ? നമ്മുടെ പലരുടെയും പ്രശ്നം ഈ CFC സഭ വെച്ച് ഏറ്റവും വിശുദ്ധൻ ഞാനാണ് എന്നുള്ളതാണ് നമ്മൾ പലരുടെയും പ്രശ്നം. നമ്മൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ കുറച്ചു കാണും. അതേസമയം ഈ 2013 അവശേഷിക്കുന്ന മാസങ്ങൾ നമ്മൾ പൗലോസിന്റെ ഈ നിലപാട് സ്വീകരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ കാര്യങ്ങൾ സഭയിൽ എത്ര വ്യത്യാസമായിരിക്കും. പാപികളിൽ ഒന്നാമൻ ഞാനാണ്. ശരിയാണ്, ചില കാര്യങ്ങളിൽ ദൈവം എനിക്ക് വിജയം തന്നിട്ടുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ ചില കാര്യങ്ങളിൽ എനിക്ക് വിജയം തന്നിട്ടുണ്ട്, പക്ഷേ അത് കാണിക്കുന്നത് ഞാൻ തീർത്തും പാപമില്ലാത്തവനാണ് എന്നല്ല. 1 കൊരിന്ത്യർ 4 അധ്യായത്തിലെ ആ വാക്യത്തിലെ പൗലോസ് അങ്ങനെ പറയുന്നല്ലോ. 4:4 എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. നോക്കുക, പൗലോസിന് ചില കാര്യങ്ങളിൽ വിജയമുണ്ട്. തനിക്ക് മനസാക്ഷിയിൽ ഒരു പോറലില്ലാതവണ്ണം മനസാക്ഷിയിൽ താൻ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും താൻ പറയുന്നു, ദൈവം എന്നെ നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണാം. ഞാൻ യാതൊരു കുറ്റത്തെക്കുറിച്ചും എനിക്ക് ബോധമില്ല, എങ്കിലും ഞാൻ നീതിമാനെന്ന് വരികയില്ല. പൗലോസ് തന്നെ തന്നെ ദൈവം ഭാഗം തുറന്നിടുമ്പോൾ, കർത്താവേ, ഇത്രയേറെ വെളിപ്പാടുകൾ തന്നിട്ടും എനിക്ക് ഈ നിലയിൽ ഒരു പരിമിതമായ തലത്തിൽ മാത്രമേ ഒരു വിജയം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഉള്ളല്ലോ. 100%, അതിലൊരു 10% ദൈവം തന്ന ബോധ്യത്തിൽ ഒരു 10% പൗലോസ് പൂർണനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നു. എങ്കിലും തന്നെ സംബന്ധിച്ചിടത്തോളം 90% ഇനിയും ദൈവം നോക്കുമ്പം താന് പെർഫെക്റ്റ് അല്ലാതെ പൂർണനല്ലാതെ തെറ്റുള്ളവനായിട്ട് തന്നെ ആയിരിക്കാം നിൽക്കുന്നത് ആ സാധ്യത പൗലോസ് തള്ളിക്കളയുന്നില്ല. ആ സാധ്യത കാണുമ്പോൾ പൗലോസിന് തന്നെ തന്നെ പറയാനുള്ളത്, ഞാൻ പാപികളിൽ ഒന്നാമൻ എന്നൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് പൗലോസിനെ എങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ എങ്ങനെ സഹായിക്കുന്നു? 5% മാത്രം കാര്യങ്ങളെക്കുറിച്ചൊരു വെളിച്ചം കിട്ടി, 5% മാത്രം പെർഫെക്ഷൻ ഉള്ള അടുത്തിരിക്കുന്ന ഒരു സഹോദരൻ, ആ സഹോദരനെ 10% വെളിച്ചം കിട്ടി, 10% പെർഫെക്ഷനിൽ എത്തിയിരിക്കുന്ന പൗലോസ് നോക്കുമ്പം അവന്റെ ജീവിതത്തിൽ 5% ചില കുറവുകളുണ്ട്. പക്ഷെ ആ കുറവുകളെ കണ്ടിട്ട് പൗലോസ് അവനെ ശാസിക്കാനായിട്ടും പല കാര്യങ്ങൾ ചെയ്യാനായിട്ടും തുടങ്ങുമ്പോൾ പൗലോസ് ഇതാ തന്നെ തന്നെ കാണുന്നു, ദൈവമേ, ഞാന് 90% നിന്റെ ദൃഷ്ടിയിൽ കുറവുള്ളവനായിരിക്കാമല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ എന്റെ ഈ സഹോദരന് നേരെ അവനെ തുച്ഛീകരിക്കാൻ എങ്ങനെ എനിക്ക് കഴിയും? പൗലോസിന്റെ ജീവിതത്തെ വളരെ വ്യത്യാസപ്പെടുത്തിയ ഒരു കാര്യമാണ്. മറ്റേ ആളിന് അലവൻസ് കൊടുക്കാൻ നമുക്ക് കഴിയും. ഒരു ദൈവദാസൻ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ പലപ്പോഴും ഈ കാര്യത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് എന്താ? പാപിക്ക് എവിടമാണ് അർഹതപ്പെട്ടത്? നരകമാണ് അർഹതപ്പെട്ടത്. പാപികളിൽ ഞാൻ ഒന്നാമൻ, അപ്പൊ എനിക്ക് അർഹതപ്പെട്ടത് എന്താ? നരകം. പക്ഷെ നമ്മളിപ്പം നരകത്തിലാണോ? നരകത്തിലല്ല. നമ്മൾ വളരെ ആരോഗ്യമായിട്ട് ജീവിക്കുന്നു, സഹോദരന്മാരെല്ലാം നമ്മളെ വളരെ വളരെ കാര്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോ ഈ നരകത്തിന് മാത്രം അർഹതയുള്ള നമുക്ക് ഇപ്പോൾ സഭയിൽ നിന്ന് കിട്ടുന്ന മറ്റ് സഹോദരന്മാരിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം എന്താ? ഒരു ബോണസാ. ബോണസാ, നമ്മൾ അർഹിക്കുന്നതല്ല. സത്യത്തിൽ നമുക്ക് ഏതിന് മാത്രമേ അംഗീകാരമുള്ളൂ, അർഹതയുള്ളൂ? നരകത്തിന് മാത്രമേ അർഹതയുള്ളൂ. കാര്യം പാപികളിൽ ഒന്നാമനാ. ഏറ്റവും വലിയ പാപി നരകത്തിന്റെ അടിത്തട്ടിലാ ചെന്നെത്തേണ്ടത്. ഞാനും നീയും അതിനെ അർഹതയുള്ളൂ. പക്ഷേ ആ നരകം ഒഴിച്ച് നമുക്ക് കിട്ടുന്ന ഈ ജീവിതത്തിലെ സഭയിൽ കിട്ടുന്ന, സഹോദരന്മാരിൽ നിന്ന് കിട്ടുന്ന ആ നിലയിലുള്ള സ്നേഹത്തിനൊക്കെ സത്യത്തിൽ നമുക്ക് എന്താ അർഹത? അത് കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് എല്ലാവരോടും നന്ദിയുള്ള ഒരു മനോഭാവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാട്. ഈ കാഴ്ചപ്പാട് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തു താന് മനുഷ്യപുത്രൻ എന്ന് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. മനുഷ്യപുത്രൻ, ഇതെവിടുന്നാ കർത്താവിന് കിട്ടിയത്? കർത്താവ് പഴയ നിയമം വളരെ കൃത്യമായിട്ട് പഠിക്കുകയും കണക്കാക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് പല കാര്യങ്ങളും എടുക്കുന്നത്. ഇപ്പോഴെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രസംഗത്തിൽ ബ്രദർ ആ കാര്യം പറഞ്ഞല്ലോ. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യപുത്രൻ എന്ന് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു പ്രയോഗം കിട്ടിയത് ഏസ്കേലിന്റെ പുസ്തകത്തിൽ നിന്ന്. ഏസ്കേൽ എന്താ പറയുന്നത്? ഏസ്കേൽ തന്നെ തന്നെ പറയുന്നത് മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ, മനുഷ്യപുത്ര നീ അത് ചെയ്യും, മനുഷ്യപുത്ര. ആ പ്രയോഗം സത്യത്തിൽ കർത്താവ് കടമെടുത്തത് ഏസ്കേലിൽ നിന്നായിരിക്കും. പക്ഷെ ഏസ്കേലിന്റെ പുസ്തകം 14:14 നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെ ഏസ്കേല് മറ്റു ചിലരെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അവരെക്കുറിച്ച് പറയുമ്പോൾ നോഹയെക്കുറിച്ചും ദാനിയലിനെ കുറിച്ചും ഇയ്യോബിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവരെ മനുഷ്യപുത്രൻ എന്നല്ല പറയുന്നത്. അവരെക്കുറിച്ച് എന്താ പറയുന്നത്? അവരെയൊക്കെ നീതിമാന്മാരെന്നാ പറയുന്നത്. ദാനിയലിന്റെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ആ ആളിനെയൊക്കെ നോക്കി നോഹയെക്കുറിച്ചും അയ്യോബിനെക്കുറിച്ചും ദാനിയലിനെ കുറിച്ചും ഒക്കെ യെഹെസ്കേലിന് പറയാനുള്ളത് നീതിമാന്മാർ, ദൈവത്തിന്റെ പ്രിയ പുരുഷൻ, ഒരു കുഴപ്പവും ഇല്ലാത്തവർ, ഇങ്ങനെയൊക്കെയുള്ള ടൈറ്റിലാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ തന്നെ തന്നെ നോക്കുമ്പോഴോ? തന്നെ തന്നെ നോക്കുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ യെഹെസ്കേലിന്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനി? ദാനിയലിന് നീതിമാൻ എന്നൊരു പട്ടമാണ് ഞാൻ കൊടുത്തത്. നോഹയ്ക്ക് നീതിമാൻ, അല്ലെങ്കിൽ ദാനിയലിന്റെ പ്രിയ പുരുഷൻ, ദൈവത്തിന്റെ പ്രിയ പുരുഷൻ എന്നൊരു പേരാണ് ഞാൻ ഇവിടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഞാൻ എന്നെക്കുറിച്ച് തന്നെ എന്തെഴുതണം? കർത്താവിന്റെ വിലയേറിയ ദാസനോ? അത് തന്നെ പോരാ, അതിനപ്പുറത്ത് വരും ഉണ്ടെങ്കിൽ. പക്ഷേ ഏസ്കേൽ നമ്മളെപ്പോലെ ആയിരുന്നില്ല. ഏസ്കേൽ എന്ത് ചെയ്തു? മനുഷ്യപുത്രൻ. ഒരു ക്രെഡിറ്റും തന്നെ സംബന്ധിച്ചിടത്തോളമില്ല. താനെ വീണ് തകർന്നു പോകുന്ന ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ് എന്ന് തന്നെ തന്നെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഏസ്കേൽ തന്നെ തന്നെ സംബോധന ചെയ്തത് എന്താ? മനുഷ്യപുത്രൻ. അതിനു പകരം താൻ വിലയേറിയ ദാസൻ എഴുതി വെച്ചിരുന്നെങ്കിൽ ഏസ്കേലിനെ നമ്മളും ഇന്ന് വിളിക്കുമായിരുന്നു, വിലയേറിയ ദാസൻ, വിലയേറിയ ദാസൻ എന്ന് വിളിക്കുമായിരുന്നു, അല്ലെ? കർത്താവിന് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ. പക്ഷേ ഏസ്കേൽ തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്നുള്ള ഒരു നിലപാടായിരുന്നു. കർത്താവോ, ഓ സാക്ഷാൽ ദൈവപുത്രൻ, അവിടുന്ന് ഈ ഭൂമിയിൽ വന്നപ്പോ അവിടുന്നും ഈ പുസ്തകം മുഴുവൻ തെരഞ്ഞിട്ട് താനൊരു ഒരു ടൈറ്റിൽ സ്വയം എടുത്തു, മനുഷ്യപുത്രൻ. പ്രിയപ്പെട്ടവരെ, അതെങ്ങനെയാ കഴിയുന്നത്? പൗലോസിന്റെ ഒരു നിലപാടുണ്ടെങ്കിൽ നമുക്കും അത് കഴിയും. മറ്റു മുഴുവൻ പേരെയും നോക്കിയിട്ട് അവരൊക്കെ എന്നേക്കാൾ ശ്രേഷ്ഠർ, ഞാന് പാപികളിൽ ഒന്നാമൻ, ഏറ്റവും താഴത്തെ തട്ടിൽ ഞാനാണ്. സഹോദര, നമുക്ക് നന്ദിയുള്ളവരായിട്ടിരിക്കാൻ ഒക്കും. ഈ മനോഭാവം ഉണ്ടെങ്കിൽ സഭയിൽ നമുക്ക് കിട്ടുന്ന ചെറിയ പരിഗണനകളിൽ നമ്മൾ തൃപ്തരായിരിക്കും. പരാതി ഉണ്ടാകുകയില്ല, പരിഭവങ്ങളില്ല, ഓ തന്നത് കുറഞ്ഞുപോയി, അങ്ങനെയില്ല. പൗലോസിനെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലെ സ്വയത്തെ കാണാനും ഈ രണ്ട് നിലപാടുകൾ തന്നെ വളരെ സഹായിച്ചു. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലും ഗലാത്യരിലും റോമറിലും ഒക്കെ ആവർത്തിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഞാനല്ല നോട്ടായി എന്ന് പറയുന്നതും ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് പറയുന്നതും രണ്ടും നിഷേധാത്മകമായ പ്രസ്താവനകളാണ്, നെഗറ്റീവായ ഒരു പ്രസ്താവനകളാണെങ്കിൽ ഓ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവായ ഒരു അപ്രോച്ച്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഈ ക്രൂശിന്റെ വചനവും ഒക്കെ കേട്ട് നാളുകൾ കൊണ്ട് കേട്ടിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഭീരുത്വത്തെ ഒളിച്ചു വെക്കാനായിട്ട് താഴ്മയുടെ ആവരണമൊക്കെയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായി കണ്ടെത്തിയ ഒരു കാര്യമാണത്. ചില കാര്യങ്ങളെ എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ പേടിയാണ്. പേടിയായതുകൊണ്ട് ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അഡ്രസ്സ് ചെയ്യാതെ സൂത്രത്തിൽ അങ്ങ് ഒഴിഞ്ഞു മാറും. അത് കാണുന്ന ആളുകൾ പറയും, അയ്യോ എന്തൊരു താഴ്മയുള്ള സഹോദരൻ, അദ്ദേഹം അത് ഒഴിഞ്ഞു മാറിപ്പോയി. സത്യത്തിൽ എന്താ ഒഴിഞ്ഞു മാറിയതാണോ? ഒഴിഞ്ഞു മാറിയതല്ല, സത്യത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പേടിയാണ്. നമ്മിലൊക്കെയും വളരെ ആഴത്തിൽ ഹിഡനായ ചില പേടികളുണ്ട്, ചില ഭയങ്ങളുണ്ട്, ചില നിരാശകളുണ്ട്. അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസത്തിന്റെ ഒരു നിലപാടുകൊണ്ടേ നമുക്ക് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തിന്റെ നിലപാടിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഈ ഭീരുത്വത്തെക്കുറിച്ച്, ഈ നിരാശകളെക്കുറിച്ച്, നമ്മുടെ വ്യാജ താഴ്മകളെക്കുറിച്ചൊക്കെ നമുക്ക് വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കും. വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇതാ യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തില് ആ കാര്യമാണ് പറയുന്നത്. മരുഭൂമിയെ അതിന് അവിടെ പറയുന്നു, 43-ാം അധ്യായത്തിൽ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യും, പുതിയതൊന്ന് ചെയ്ത് മരുഭൂമിയിലാണ് നീരൊഴുക്ക് ഉണ്ടാക്കുന്നത്, മരുഭൂമിയിലാണ് നദി ഉണ്ടാക്കുന്നത്. മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? മരുഭൂമി എന്ന് പറഞ്ഞാൽ ആ മണ്ണ്, മരുഭൂമിയിലെ മണ്ണ് മഴയ്ക്കായിട്ട് ഒരു തുള്ളി ജലത്തിനായിട്ട് ഇങ്ങനെ ദാഹിക്കുക, അങ്ങനെ നിന്ന് അത് വിണ്ടുകീറി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വളരെ നാള് മഴ പെയ്യാതിരുന്നിട്ട്, ഞാൻ ചിലപ്പോൾ രാത്രിയിലൊക്കെ, രാത്രി 12 മണിക്കൊക്കെ രാത്രി വരുമ്പോൾ രാത്രിയിൽ ചില മഴകൾ പെയ്യും, വളരെ നാളുകൾ കൂടി മഴ പെയ്യും. അപ്പൊ ഈ പുതുമണ്ണിന്റെ ഒരു സംഗീതമുണ്ട്. ഈ മണ്ണിന് ഈ ആദ്യത്തെ മഴത്തുള്ളി ഇങ്ങോട്ട് വീഴുമ്പോൾ അത് ആർത്തിയോടെ ഇരിക്കുക. ഒരു തുള്ളി മഴ, ഓ ഒരു വെള്ളത്തുള്ളി വീഴുമ്പോൾ അതിൽ നിന്നൊരു ഒരു പാട്ടുണ്ട്, അതിന്റെ ഒരു പാട്ടുണ്ട്. ഞാൻ ഒത്തിരി ആലങ്കാരികമായിട്ട് പറയുകയാണെന്ന് കരുതരുത്. പ്രിയപ്പെട്ടവര്, നമുക്കൊരു ദാഹമുണ്ടാകണം. മരുഭൂമിക്ക് വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹം പോലെ, വേഴാമ്പലിന്റെ വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം പോലെ, അങ്ങനെ ദാഹിക്കുന്ന ഒരു മരുഭൂമിയിലാണ് നദി ഉണ്ടാകുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? നമുക്ക് ഈ നിലയിൽ ഒരു ദാഹമുണ്ടോ? അതിനായിട്ടൊരു ആഗ്രഹമുണ്ടോ? അടങ്ങിയാലും അടങ്ങാത്ത ഒരു വാഞ്ചയുണ്ടോ? ദൈവമേ, നീ എന്നെ സന്ദർശിച്ചേ കഴിയുള്ളൂ. എന്റെ ജീവിതത്തിൽ ഇനിയും കാണാത്ത എത്രയോ ഇടങ്ങളിൽ നിരാശയും, എത്രയോ ഇടങ്ങളിൽ ഹിഡനായ ഫിയറും, നിന്നിലുള്ള ഒരു സുരക്ഷിതത്വമില്ലാത്ത, അതിനെ തുടർന്ന് ഞാൻ ആളുകളോട് ഉള്ള എന്റെ പല വൈരാഗ്യങ്ങളും ഒക്കെയായിട്ട് എത്രയെത്ര ഇനിയും വെളിച്ചം കിട്ടേണ്ട എത്രയോ മേഖലകളുണ്ട്. കർത്താവേ, പാപത്തിന്റെ മേലെ ഒരളവിൽ നീ എനിക്ക് ജയം തന്നു, പക്ഷേ ഇപ്പോഴും ഒരു ശരീരത്തിന്റെ പണിക്ക് തടസ്സമായിട്ടുള്ളത് എന്നിലുള്ള ഈ സ്വയത്തിന്റേതായ പല കാര്യങ്ങളാണല്ലോ. ഇതിനെക്കുറിച്ചൊരു വെളിച്ചം തരണേ കർത്താവേ എന്നൊരു ദാഹമുണ്ടോ? ദാഹമുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ കർത്താവ് നിന്നുകൊണ്ട് പറയുന്ന ആ വാക്യമുണ്ടല്ലോ, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമുക്കിന്ന് മരുഭൂമിക്ക് മഴയ്ക്കു വേണ്ടിയുള്ളതുപോലെ, മരുഭൂമിക്ക് നദിക്കു വേണ്ടിയുള്ളതുപോലെ ഒരു ദാഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വർഷണം നമ്മളെ കടന്നു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മള് പുതിയൊരു കാര്യം പ്രതീക്ഷിക്കാനൊക്കാതെ വണ്ണം നമ്മളൊരു നഥനിയൽ കോംപ്ലക്സിന്റെ അടിമകളായി മാറിയിട്ടുണ്ടോ? ഒരു കോൺഫറൻസ് കഴിഞ്ഞു, അടുത്ത കോൺഫറൻസ് കഴിഞ്ഞു, കർത്താവേ ഞാൻ മാത്രം ഒന്നും ആയിട്ടില്ല. നമ്മൾ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യം കാണുന്നു, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. ഒരു കോൺഫറൻസ് കഴിഞ്ഞു, അടുത്ത കോൺഫറൻസ് കഴിഞ്ഞു, എന്റെ കുടുംബജീവിതത്തിൽ മാത്രം ഒരു വ്യത്യാസമില്ല, എന്റെ വ്യക്തി ജീവിതത്തിൽ മാത്രം ഒരു വ്യത്യാസമില്ല, എന്റെ സഭാജീവിതത്തിൽ മാത്രം ഒരു വ്യത്യാസമില്ല. ഇത് നമ്മൾ കണ്ടെത്തിയാൽ ആ കണ്ടെത്തല് നമുക്കൊരു ദാഹം തരട്ടെ. കർത്താവെ, ഒരു പുതുമഴ പോലെ എന്റെ ജീവിതത്തിൽ ഒരു വർഷണം ഓടുന്ന തരണേ കർത്താവെ. കർത്താവെ, ഈ സ്വയജീവിതത്തിന്റെ ആ തിന്മകൾ കണ്ട് മടുത്തു. ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ശരീരം പണിയാനായിട്ട് കഴിയുകയില്ല. ഞാൻ എന്റെ ഒത്തിരി സ്കീമിംഗ് ആണ്, ഒത്തിരി പ്ലാനാണ്, ഒത്തിരി പദ്ധതികളാണ്, ഒത്തിരി ഹിഡനായ ഒത്തിരി അജണ്ടകളാണ്. ഇതിനപ്പുറത്ത് കർത്താവെ കൂടുതലൊരു ട്രാൻസ്പെറന്റായ ഒരാളാക്കി എന്നെ തീർക്കണേ കർത്താവെ. ദൈവമേ, ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല നോട്ടായി എന്നുള്ള ഒരു നിലപാടിലേക്ക് എന്നെ നയിക്കണേ കർത്താവെ. പാപികളിൽ ഒന്നാമനാണെന്ന് കാണാൻ എന്നെ സഹായിക്കണേ കർത്താവെ. കർത്താവെ, വിശ്വാസത്തിന്റെ ഒരു നിലപാടിൽ മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണേ കർത്താവെ എന്നൊരു നിലവിളി നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്യുന്നത് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും. നമ്മളല്ലാതെ ചെയ്യുന്നത് ദേവദാസനത് പറഞ്ഞു, നമ്മളല്ല ചെയ്യുന്നത്. നമുക്ക് ആ ദാഹം ഉണ്ടായാൽ മതി, നമുക്ക് ആ നിലവിളി ഉണ്ടായാൽ മതി, നമുക്ക് ആ മരുഭൂമിയെ പോലെ അതിനായിട്ടൊരു ആഗ്രഹം ഉണ്ടായാൽ മതി, കർത്താവ് ബാക്കി കാര്യം ചെയ്യും. ആനന്ദ വാഗ്ദത്തമേ മേൽ നിന്നു രക്ഷക നൽകും. അവരും അവിടുത്തെ മുമ്പാകെ ആവശ്യക്കാരായിട്ട് നിൽക്കുന്നു. 2013 അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവന്നു കർത്താവ്. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ യഥാർത്ഥ ആവശ്യം കാണാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവ്. ഒരു ആഗ്രഹവും ഒരു വാഞ്ചയും ഞങ്ങൾക്ക് തരണേ കർത്താവ്. ദൈവമേ അവിടുത്തെ വർഷണത്തെ കടന്നു പോകാൻ കർത്താവ്, അതിനെ ഒഴിവാക്കി പോകാൻ ഞങ്ങൾക്കിടയാകില്ലേ കർത്താവ്. ഞങ്ങളോട് തന്നെ കർശനമായ നിലപാടുകളുള്ളവരായിട്ട് കർത്താവ്, അനുസരണമുള്ളവരായിട്ട്, ത്യാഗത്തിനപ്പുറത്ത് അനുസരണത്തിന്റെ നിലപാടുകളുള്ളവരായിട്ട് ഞങ്ങളെ നിർത്തണേ കർത്താവേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് യഥാസ്ഥാനങ്ങളിലിരിക്കാം.